അധ്യായം 3.
യൂദാ രാജാവായ യെഹോഷാഫാത്തിന്റെ 18-ാം ഭരണവർഷം, ആഹാബിന്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു, എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. പിതാവുണ്ടാക്കിയ ബാൽസ്തംഭം അവൻ എടുത്തുകളഞ്ഞു. നബാത്തിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു, അതിൽ നിന്ന് പിന്മാറിയില്ല. മൊവാബ് രാജാവായ മേഷായിക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളും 100,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യെഹോഷാഫാത്തിന് സന്ദേശമയച്ചു:
മൊവാബ് രാജാവ് എന്നെ എതിർക്കുന്നു, അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ?
അവൻ പറഞ്ഞു:
ഞാൻ വരാം. ഞാൻ നിന്നെ പോലെയും എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയുമാണ്.
അവൻ ചോദിച്ചു:
ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത്?
യോറാം പറഞ്ഞു:
ഏതോ മരുഭൂമിയിലൂടെ പോകാം.
അങ്ങനെ യൂദാ രാജാവിനോടും ഏതോ രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു. വളഞ്ഞ വഴിക്കുള്ള 7 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു:
കഷ്ടം, കർത്താവ് ഈ 3 രാജാക്കന്മാരെയും മൊവാബ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ.
യെഹോഷാഫാത്ത് ചോദിച്ചു:
കർത്താവിന്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ?
ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു:
ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്.
യെഹോഷാഫാത്ത് പറഞ്ഞു:
കർത്താവിന്റെ വചനം അവനോടുകൂടെ ഉണ്ട്.
ഇസ്രായേൽ രാജാവും യെഹോഷാഫാത്തും ഏദോം രാജാവും അവന്റെ അടുത്തേക്ക് പോയി. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു:
നിനക്കെന്തിനാണ് എന്റെ സഹായം? നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ.
എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു:
ഇല്ല, ഈ 3 രാജാക്കന്മാരെ മൊവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്.
എലീഷ പറഞ്ഞു:
ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണേ, യൂദാ രാജാവായ യെഹോഷാഫാത്തിനെ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക.
ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു:
കർത്താവ് അരുളി ചെയ്യുന്നു,
ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും.
കർത്താവിനിത് നിസ്സാരമാണ്, അവിടുന്ന് മൊവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും, നീരൊഴുക്കുകൾ തടയും, നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും.
പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ ഏതോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മൊവാബ്യർ പ്രായഭേദമന്യെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി. മൊവാബ്യർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു. അത് രക്തം പോലെ ചെമന്നിരുന്നു. അവർ പറഞ്ഞു:
ഇത് രക്തമാണ്,
രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു.
മൊവാബ്യരെ നമുക്ക് കൊള്ളയടിക്കാം.
മൊവാബ്യർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊന്നു. അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു. നീരൊഴുക്കുകൾ തടഞ്ഞു, ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ കീർഹരസേത്ത് കൽക്കൂമ്പാരമായി. കവിണക്കാർ അതിനെ വളഞ്ഞ് കീഴടക്കി. യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു. സംഭീതരായ ഇസ്രായേല്യർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി.